Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
എന്ന് ആ അവസ്ഥയിലെ പറയാൻ കഴിയും, സർവമതായി തീർന്നു. അത് എങ്ങനെ? വിദ്യയിലൂടെ, ജീവന്റെ ധ്യാനത്തിലൂടെ. ഉമാവാക്യാ, ആ ജീവൻ അതിനെ ഗ്രഹിച്ചാൽ, ജീവന്റെ അജ്ഞാനം നീങ്ങിയാൽ പിന്നെ ഇവിടെ അജ്ഞനില്ല, സർവവും ജ്ഞാനമയം തന്നെ. അദ്വൈതത്തിനൊരു സാങ്കേതിക ചർച്ചയുണ്ട്, അതായത് വെളിച്ചം വന്നു. നമ്മളുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വെളിച്ചം വന്ന് ഇരുള് പോയി, സാധനം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ വെളിച്ചം കെട്ട് വീണ്ടും ഇരുള് വരാറുണ്ട്, നമ്മൾ കാണുന്നതാണ്. അതുപോലെ ജ്ഞാനം വന്ന് അജ്ഞാനം നശിച്ചു, ജ്ഞാനം വന്ന് അജ്ഞാനം നശിച്ചാൽ എന്തുകൊണ്ട് ജ്ഞാനം നശിച്ച് വീണ്ടും അജ്ഞാനം വന്നുകൂടാ? ജ്ഞാനി ഒരാൾക്ക് ജ്ഞാനിയാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ജ്ഞാനിക്ക് അജ്ഞാനിയാകുന്നതിനുള്ള സാധ്യത എന്തുകൊണ്ട് ആയിക്കൂടാ? ജ്ഞാനി എന്തുകൊണ്ട് അജ്ഞാനി ആയിക്കൂടാ? നമ്മളതല്ലേ കാണുന്നത്, വെളിച്ചം വരുന്നു ഇരുട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ വെളിച്ചം നിശ്ചയിച്ച് ഇരുട്ടും വരാമല്ലോ, രണ്ടിനും ഒരേ യുക്തി. യുക്തിയിൽ നിഷേധിക്കാൻ വയ്യ. അത് സാധ്യമല്ല, അദ്വൈതത്തിലെ വാദങ്ങളാണ്. അത് സാധ്യമല്ല, അത് സാങ്കേതിക അദ്വൈതം. നമ്മൾ പറയുന്നത് ഭാവാദ്വൈതം, രണ്ടും രണ്ടാണ്. പറയുന്നത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ഇവിടെ ഇരുളും വെളിച്ചവും അനേകമാണ്. ഇവിടെ അനേക വെളിച്ചങ്ങളും, സൂര്യന്റെ വെളിച്ചമുണ്ട്, അഗ്നിയുടെ വെളിച്ചമുണ്ട്, മെഴുനിരയുടെ വെളിച്ചമുണ്ട്, അങ്ങനെ പല വെളിച്ചങ്ങളും. അതുകൊണ്ട് തന്നെ ഇരുളും അനേകമാണ്. ആത്മാ ഏകമാണ്, ആത്മാവിന്റെ വെളിച്ചം ഏകമാണ്. ഇരുളിനെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് വേർതിരിക്കാം. അജ്ഞാനത്തെ അങ്ങനെ വേർതിരിക്കാൻ മതി, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അത് ഏകമാണോ? ചിന്തിച്ചു കഴിഞ്ഞാലും അത് അനിർവചനീയമാണ്, തുച്ഛമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ അത് മിഥ്യയാണ്. അതിന്റെ നാശം, ഇതിൽ തിരിച്ചു വരാൻ മറ്റൊന്നില്ല. ഇവിടെ ഇരുള് പരതുണ്ടതുകൊണ്ട് തിരിച്ചു വരും. തുച്ഛമായിരിക്കുന്ന, അനുവദനീയമായിരിക്കുന്ന, അല്ലെങ്കിൽ ഏകമായിരിക്കുന്ന, അത് ഏകമായ ഒന്ന് നിശ്ചയിച്ചാൽ എങ്ങനെ തിരിച്ചു വരും? എന്താ ഏകമായത്? ഏകത്തെ ആശ്രയിച്ചിരിക്കുന്ന ഏകമാകാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അതിനെ അനുവദനീയമെന്ന് പറയുക, സത് അസദ്ധ്യാം അനിർവചനീയ. സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ വയ്യാത്തതാണ്, തുച്ഛമാണ്. അതിന്റെ നാശത്തിൽ പിന്നെ അതിന് തിരിച്ചു വരില്ല, തിരിച്ചു വരാനായിട്ട് മറ്റൊന്നില്ല. അതുകൊണ്ട് പിന്നീട് അജ്ഞാനം ബന്ധിക്കുന്നില്ല. ബന്ധിക്കാൻ അങ്ങനെ ഒന്നില്ല, ഉണ്ടെങ്കിലേ ബന്ധിക്കത്തുള്ളൂ. ഇരുള് വീണ്ടും അവശേഷിക്കുന്നതുകൊണ്ടാണ് വെളിച്ചം നഷ്ടപ്പെട്ട് വീണ്ടും അത് കടന്നു വരുന്നത്. ഇവിടെ അങ്ങനെയൊന്നും അവശേഷിക്കുന്നില്ല, അത് ആത്യന്തിക നാശമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് വീണ്ടും സംഭവിക്കുന്നില്ല. അതുപോലെ സർവവും ചിന്മയമായി തീരുന്നു, അവിടെ പിന്നെ ജഡൻ ശേഷിക്കുന്നില്ല. അവിടെ വായുവും ഇന്ദ്രനും അഗ്നിയും എല്ലാം ഏകമായി തീരുന്നു. വായു, അഗ്നി, ഇന്ദ്രൻ എന്നുള്ള ഭേദം നിലനിൽക്കുന്നില്ല. അതാണ് പൂർണ്ണത. അപ്പോൾ സാക്ഷാത്കാരത്തിൽ ആ ഭേദം പിന്നീട് നിലനിൽക്കുന്നില്ല, ജീവഭേദം നിലനിൽക്കുന്നില്ല, ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് പിന്നീട് ജഡത്തെ ദർശിക്കാൻ കഴിയുന്നില്ല. സർവവും അതാണ് പറഞ്ഞത്, സർവവും ചിന്മയമായി തന്നെ തീരുന്നു, അല്ലെങ്കിൽ സർവവും ചിത്തായി തന്നെ നിൽക്കുന്നു, സച്ചിദാനന്ദമായി തന്നെ നിൽക്കുന്നു. അവിടെ ഭേദം നഷ്ടപ്പെടുന്നു. അപ്പോ മറ്റുള്ളവയെല്ലാം, ഇന്ദ്രനൊഴികെയുള്ള ദേവന്മാരെല്ലാം ഇതിനെ സമീപിച്ചു, സ്പർശിച്ചു. സാക്ഷാത്കരിക്കാൻ കഴിയും. സാക്ഷാത്കാരത്തിൽ പിന്നെ ആ ഭേദങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. പദാർത്ഥ സംഭവിച്ചത് ഇന്ദ്രന്, ഇന്ദ്രനിലാണ് സംഭവിച്ചത്, ഇന്ദ്രനാണ് ധ്യാനിച്ചത്, ഇന്ദ്രനാണ് പിന്തിരിയാതിരുന്നത്. അതുകൊണ്ട് ഇന്ദ്രൻ ശ്രേഷ്ഠനാണ്. യസ്മാദ് അഗ്നി വായു ഇന്ദ്രാഹയത്തെ ദേവാഹ ബ്രഹ്മണ സംവാദ ദർശന അതിനാ സാമീപ്യപഗതാഹ. ഇവരെല്ലാവരും സംവാദ ദർശനങ്ങളിലൂടെ മറ്റ് ജഡപ്രപഞ്ചത്തെ അപേക്ഷിച്ച് ബ്രഹ്മസാമീപ്യത്തിലാണ്. സംവാദം എന്താ സംവാദം? എനിക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്, നമ്മൾ പരസ്പരം സമ്മതിക്കുന്നത്. സംവാദം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനസംക്രമണം. അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധി സദാ ജ്ഞാനമയമായിരിക്കുന്നു. ജ്ഞാനമയമല്ലാത്തതൊന്നും ഇവിടെയില്ല. സർവവും ജ്ഞാനമയമാണ്. അങ്ങനെ സാമീപ്യോപഗതാഹ, ഇതിന്റെ എല്ലാം ആത്മാവായിരിക്കുന്നു. തസ്മാദ് ഐശ്വര്യഗുണ അതിതരാമിക ശക്തിഗുണാദി മഹാഭാഗ്യീർ എന്ന് മുമ്പ് പറഞ്ഞു. യസ്മാദ് അഗ്നി വായു അഭി ഇന്ദ്രവാഖ്യാദയോ വിദാഞ്ചത്വവും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവയെല്ലാം ഇവരെല്ലാം ദിവ്യന്മാരാണെങ്കിലും അഗ്നിയും വായുവും ഇന്ദ്രവാക്യത്തിൽ നിന്നാണ് ഇതിനെ ഗ്രഹിച്ചത്. ഇന്ദ്രേണ ഹി ഉമാവാക്യാത് പ്രഥമശ്രുതം. ഇന്ദ്രനാണെങ്കിലോ ഉമാവാക്യത്തിൽ നിന്ന് ആദ്യം ശ്രവിച്ചു. ബ്രഹ്മേതി തസ്മാദിന്ദ്രോ അതിതരാം അതിശയന ശരതെ വാന്യാൻ ദേവാൻ. മറ്റ് ദേവന്മാരപേക്ഷിച്ച് ഉത്കൃഷ്ടനാണ്. മറ്റുള്ളവർ കൂടി ജ്ഞാനസ്വരൂപികളാക്കിയത് ഇതാണ്. ഈ ജീവൻ ഇതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവരും ജ്ഞാനസ്വരൂപികളാണ്, സർവതും ആത്മസ്വരൂപികളാണ്. അപ്പോൾ അതിന് കാരണക്കാരനായ ആയവനാണല്ലോ പ്രധാനി. സഹ്യേന നേദൃഷ്ടം പസ്പശവൻ. അതിനെ അടുത്തറിഞ്ഞു, അടുത്ത് സ്പർശിച്ച് തന്റെ ആത്മാവായി ഇറങ്ങി തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചു. യസ്മാ സഹ്യേന പ്രഥമോ വിദാംസകാര ബ്രഹ്മയുക്താർത്ഥമാക്കും. അതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ഇതെല്ലാം പറയുന്നു. ആ ജീവന്റെ പ്രാധാന്യം, ഇന്ദ്രിയങ്ങൾ അതുമായിട്ടുള്ള ബന്ധം, സാധനയിൽ ഇന്ദ്രിയങ്ങൾ എങ്ങനെ അതിനെ സഹായിക്കുന്നു, അതിൽ മുഖ്യം ആരാണ്, അതിന്റെ സാക്ഷാത്കാരത്തിൽ മറ്റുള്ളവയ്ക്ക് എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു. ജീവന്റെ സാക്ഷാത്കാരത്തിൽ സർവവും ഈശ്വരമയമായി തന്നെ തീരുന്നു. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ഇതാണ് പറയുന്നതിന്റെ താല്പര്യമെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാകത്തില്ല. പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ വന്നാൽ നമ്മൾ ഇത് കേൾക്കാൻ കൂട്ടാക്കത്തില്ല. ചിലപ്പോൾ ഇതിനെ വിറക്കും. അങ്ങനെ സംഭവിക്കും. ആരുടെയും കുറ്റമല്ല. എന്താ ഈ സത്സംഗം ശ്രവിക്കാത്തത്? ഇത്ര സ്പഷ്ടമാണ്, എനിക്ക് താല്പര്യമില്ല. താല്പര്യം ഇവിടെ പറയുന്നത് എന്താണ്? നിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയുന്നവനെ ഇതിൽ താല്പര്യം ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവന് താല്പര്യം ഉണ്ടാകത്തില്ല. അയാളുടെ ഒരു വേദാന്തം, പ്രത്യേകിച്ച് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം, സത്സംഗം എന്ന് പറഞ്ഞാൽ അദ്വൈതം പ്രസംഗിക്കുക എന്ന് മാത്രമല്ല, ആധ്യാത്മികമായ ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അത് സത്സംഗം തന്നെ. പക്ഷേ ഓരോന്നിനും അതിന്റെ അധികാരത്വം ഉണ്ടെങ്കിലേ അവൻ അർഹനാകത്തുള്ളൂ, പറയുന്ന ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അത് മുഖ്യമാണ്. ഉപനിഷത്തിൽ ഇനി അതിലേക്ക് കടക്കുകയാണ്. ആദ്യം പരമമായ തത്വത്തെ വെളിപ്പെടുത്തി. പരമായ തത്വത്തെ വെളിപ്പെടുത്തിയിട്ടും അവന്റെ ഗ്രഹണ സാമർഥ്യത്തിന്റെ കുറവുകൊണ്ട് അത് വേണ്ടവണ്ണം താല്പര്യം ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ അത് പിന്നെ ആ സാധനയുടെ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് സാധനയാണ് മുഖ്യം എന്ന് പറഞ്ഞു. എന്നാലും അദ്വൈതം ശ്രമിക്കാൻ കഴിയുന്നില്ല. ഒരാളുടെ പ്രകൃതി അതിനനുകൂലമല്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ സത്സംഗം ശ്രമിക്കുന്നു, അവനതിന് താല്പര്യമില്ല. എന്താ ഈ സത്സംഗം? ഉപനിഷത്ത് വിശേഷിച്ചു അവന്റെ അദ്വൈത ഭാഷ്യം, അതാ സത്സംഗം. അപ്പൊ എല്ലാവർക്കും ശ്രമിക്കാൻ പറ്റത്തില്ല. അതിന് അർഹതയുള്ളവനെ യോഗ്യതയുള്ളവനെ പറ്റൂ. അതിന്റെ അർഹത യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക. താല്പര്യം ഗ്രഹിക്കുന്നവന് അത് വിടാൻ പറ്റത്തില്ല, അത് ശ്രമിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതിന് പിന്തിരിയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അതിന് അഡിക്റ്റായിപ്പോകും. അങ്ങനെ സംഭവം എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നു? കാരണം അത് വ്യക്തമാകും. അതുകൊണ്ടാണ് ഭാഷകാരന് ഒരു ഭാഷ എഴുതി മതിയാക്കാൻ വരും. ഇതിനാ വീണ്ടും വീണ്ടും എഴുതിയത്. അക്കാരണം കൊണ്ട് തന്നെ നമുക്കത് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടി വരും. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ഒരേ കാര്യം തന്നെ, പൊതുവായ ഒരു കാര്യവും പറയുന്നില്ല. പക്ഷെ കൂടുതൽ വ്യക്തത വരും, കേൾക്കുന്നതിൽ വ്യക്തത വരും. അതിനെന്ത് വേണം? താല്പര്യം ഗ്രഹിക്കണം. പറയുന്നതിന്റെ താല്പര്യം, ആ താല്പര്യം ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ ഇത് മടുത്തു. അതിനൊരു യോഗ്യത ആ ശ്രോതാവൻ ആവശ്യമാണ്. എന്നാലേ ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള താല്പര്യത്തെ നിലനിർത്താൻ പറ്റും, ജിജ്ഞാസ നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് അദ്വൈതം ആ സത്സംഗം ഒരാൾ കേൾക്കുന്നില്ല, അതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്നും വിധി എഴുതാൻ പാടില്ല. അത് അതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ പറ്റുന്നു. ഇയാൾ എന്തായിരുന്നുണ്ട് ഈ പറയുന്നു എന്ന് ചിന്തിക്കും. സാരഗ്രാഹി ആകാൻ കഴിയുന്നില്ല. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതിന്റെ വ്യക്തത ഉള്ളിൽ പതിഞ്ഞാൽ അത് വിടാനും കഴിയും. ആ വഴിക്ക് തന്നെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കും. അതിനുള്ള ചില പ്രാഥമികമായ യോഗ്യതകൾ ഒരാൾക്ക് വേണം. കുറച്ച് മനസാന്നിധ്യം, കുറച്ച് പൗരുഷം, അതും വേണം. സ്ത്രീകളാണെങ്കിലും പൗരുഷം വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ ഇത് പറ്റും, അദ്വൈതത്തിൽ പണി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ വഴികളുണ്ട്, അതൊന്നും മോശം. മറ്റു വഴികളുണ്ട്, ആ വഴിക്ക് പരിശ്രമിക്കാം. അദ്വൈത ശ്രവണത്തിനും അതിന്റെ മാർഗത്തിനും പോകണമെങ്കിൽ അതിൻ്റെതായ ഒരു ഗ്രഹണ സാമർഥ്യം അതുണ്ടെങ്കിലേ പറ്റും. അല്ലാത്തവർ ഇവിടെ പരാജയപ്പെട്ട് പിന്മാറും. സ്വയം അത് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരെ കുറിച്ച് ശ്രുതി കരുണാമയ്യ ആരും വിടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അദ്വൈതം അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, വേണ്ട. നിങ്ങൾക്ക് പറ്റിയത് പറഞ്ഞുതരാം. നിങ്ങൾ ഉപാസിക്കുക. അടുത്ത് ഉപാസനയെ കുറിച്ച് പറയും. നിർഗുണം ബ്രഹ്മത്തെ വിട്ടയ്ക്കുക, അതിനതിന്റെ പാട്ടിലൂടെ. നിർഗുണം ബ്രഹ്മവും നിങ്ങളുമായിട്ട് യോജിക്കത്തില്ല. സഗുണ ബ്രഹ്മത്തിലേക്ക് വരിക. ശിവശിവ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ ജപിക്കുക, ഇതിന് കഴിയാതിരിക്കത്തില്ലല്ലോ. അതൊരു മഹാകാര്യമുണ്ടല്ലോ. ഈ അദ്വൈതം പോലെ ശ്രമകരമുണ്ട്. നാവുള്ള ആർക്കും ജപിക്കാം. അതും നഷ്ടപ്പെട്ടാൽ മനസ്സുകൊണ്ട് ജപിക്കാം. അത്തരം കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് പറയുന്നു? പറയുന്നതിനൊരു താല്പര്യം കൂടിയുണ്ട്. കഴിയുന്നതും ഒരുവൻ ആധ്യാത്മികമായി ചിന്തിക്കുന്നവൻ ആദ്യം എന്താണ് ഇതിന്റെ പരമമായ തത്വം, താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബുദ്ധിയുണ്ടെങ്കിലും ഗ്രഹിക്കാൻ ശ്രമിക്കുക. ഇന്നതാണ് സത്യം, പരമാർത്ഥം. അതിന് നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ തനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മറ്റ് വഴികളെ സ്വീകരിക്കാം. ശിവ കൃഷ്ണ എന്നൊക്കെ വിളിച്ചു ഈശ്വരനെ ഭജിക്കാം. അത് മോശപ്പെട്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് എല്ലാം ചെയ്യുമ്പോഴും അവൻ ധരിച്ചിരിക്കണം, ഇതാണ് പരമാർത്ഥം. എന്തുകൊണ്ട്? അതാണ് ആദ്യം ബോധിപ്പിച്ചത്. ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയ അപ്പൊ പരമാർത്ഥത്തെ ആദ്യം ബോധിച്ചിട്ട് അതിന് കഴിയാതെ വന്നാൽ തന്റെ യോഗ്യതയെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. പരമാർത്ഥം ബോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ വന്നുകൂടുന്ന ഭ്രമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. അതുകൊണ്ട് സത്സംഗം ശ്രവിക്കേണ്ടത് അത്യാവശ്യം തന്നെ. പൂർണ്ണമായും ഉൾക്കൊള്ളാനും ആ വഴിയെ സഞ്ചരിക്കാനും കഴിഞ്ഞില്ലെങ്കിലും ആ തത്വത്തെ കുറെയൊക്കെ ഗ്രഹിക്കുന്നത് ഏതിനും നല്ലതാണ്. ഏതിനും വന്നു ചേരാമെന്നുള്ള ഭ്രാന്തിയെ സഹായിക്കുന്നത് ഈ തത്വശ്രവണമാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, പറയുന്നത് എന്താണ്, കർമ്മം ചെയ്യുക, ഉപാസന ചെയ്യുക, പിന്നെ തത്വശ്രവിക്കുക. ശ്രുതി എന്താ ചെയ്തിരിക്കുന്നത്, ആദ്യം തത്വത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നെ ഉപാസനകളെയും കർമ്മത്തെയും കുറിച്ച് പറയുന്നു. നേരെ വിപരീതമായിട്ട് അമർച്ചല്ല ചെയ്യേണ്ട, ആദ്യം കർമ്മം പറയണം, ഉപാസന പറയണം, പിന്നെ തത്വം അല്ലേ. നമ്മൾ സാധാരണ കർമ്മത്തിന് വിപരീതമായിട്ടാണ് ചെയ്തത്. നമ്മൾ ആദ്യം ബ്രഹ്മസൂത്രമാണ് ചർച്ച ചെയ്തു, പിന്നെ ആ താഴേക്ക് വന്നു. അത് ഇതുകൊണ്ടാണ്. എന്താണ് ആദ്യം ശ്രുതി പറയുന്നത്? പരമാർത്ഥ തത്വം, ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയത്, അത് ഗ്രഹിക്കുക. അതിന് പോരായ്മകൾ ഉണ്ടെങ്കിലും അത് ഗ്രഹിക്കുക. താനാ മാർഗത്തിന് അധികാരി അല്ലെങ്കിലും അത് ഗ്രഹിക്കുക. തത്വത്തെ ശ്രവിക്കുക. ആ തത്വബോധത്തോടുകൂടി തന്റെ അധികാരിത്വം അനുസരിച്ച് ഏതിലാണോ ഏർപ്പെടുക, കർമ്മത്തിലാണോ ഉപാസനയിലാണോ ഏതിലാണോ ഏർപ്പെടുക. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം തത്വത്തെ വെളിപ്പെടുത്തി പരമാർത്ഥത്തെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നീട് സാധനങ്ങളെ കുറിച്ച് പറയുന്നു. ഇത് ഉപനിഷത്തിൽ എല്ലായിടത്തുമാണ് ഇടകലർന്ന്. തത്വത്തെക്കുറിച്ച് പറയും, പിന്നെ ഉപാസനയെക്കുറിച്ച് പറയും, കർമ്മങ്ങളെക്കുറിച്ച് പറയും. ഇത് ഇടകലർന്നാ വരുന്നു. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അന്തമാണ് ഉപനിഷത്താണെന്നൊക്കെ പറയുമെങ്കിലും ആ ഉപനിഷത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത് കാര്യങ്ങൾ. എന്തുകൊണ്ടത് ഭിന്ന അധികാരികൾ ഉദ്ദേശിച്ചു? എല്ലാവർക്കും പറ്റുന്ന ഒന്നില്ല, എല്ലാവർക്കും ഭാഗമായ ഒരു ഉടുപ്പില്ല. അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം നിലനിന്നേ പറ്റൂ. കർമ്മവും നിലനിൽക്കണം, ഉപാസനകളും നിലനിൽക്കണം, തത്വജ്ഞാനവും നിലനിൽക്കണം. നാനാജീവന്മാർക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇന്ന് ഒന്നിനപേക്ഷിച്ച് മറ്റൊന്ന് ശ്രേഷ്ഠമല്ല. ഓരോ അധികാരിയെ സംബന്ധിച്ച് അവരവർക്ക് യോജിക്കുന്ന ഏതോ അതാണ് ശ്രേഷ്ഠം. പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടൊരു തത്വമുണ്ട്. ഏതൊന്നും പ്രവർത്തിച്ചാലും ശരി ആ തത്വത്തെ ഗ്രഹിക്കണം. അത് ശ്രുതിയുടെ താല്പര്യമാണ്. അതുകൊണ്ട് ആ തത്വത്തെ വെളിപ്പെടുത്തിയതിന് ശേഷം അടുത്ത ഉപാസനകളെ കുറിച്ച് പറയുന്നു. പറയുന്നു, ശ്രവിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല, വേണ്ട, നാമത്തെ ജപിക്കുക, ഉപാസിക്കുക, അതിനാണ് നീ അധികാരി, അത് നീ ചെയ്യുക. തത്വത്തെ ശ്രവിക്കുക, തത്വം ഗ്രഹിക്കുക, പ്രവർത്തിക്കുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. പലരും ധരിച്ചിരിക്കുന്നതും പലരും പഠിപ്പിക്കുന്നു അങ്ങനെയാണ്. എന്താണ് അദ്വൈതം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പാടില്ല എന്നുവെച്ചാൽ, അദ്വൈതം അദ്വൈതത്തിന്റെ പുസ്തകം വായിച്ചാലോ, അല്ലെങ്കിൽ അദ്വൈതം പ്രസംഗിക്കുന്ന കേട്ടാലോ പിന്നെ ജപിക്കാൻ പാടില്ല, ധ്യാനിക്കാൻ പാടില്ല, കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനൊരു മിഥ്യാധാരണയുണ്ട്. അദ്വൈതം എന്ന് പറയുന്നത് ഇതിനൊക്കെ എതിരായ ഒരു കാര്യമാണ്. എത്രയോ തവണ നമ്മളിത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അദ്വൈതം ഇതിനൊന്നിനും എതിരല്ല. അദ്വൈതം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്വൈതത്തിൽ നിഷ്ഠ ഉണ്ടാകുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നുവെങ്കിൽ ഏതെന്തിനാണോ നിഷ്ഠയുള്ളത് അത് തന്നെ അനുഷ്ഠിക്കുന്നു. താൻ അദ്വൈതം തടസ്സം നിൽക്കുന്നില്ല. ഏത് മാർഗത്തിലാണോ താൻ നിൽക്കുന്നത് അതിൽ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് അദ്വൈതം ഒരിക്കലും ഭക്തിക്കോ നമ്മൾ ധരിച്ചിരിക്കുന്നത് ഭക്തിക്കോ ഉപാസനയ്ക്കോ യോഗത്തിനോ കർമ്മത്തിനോ ഒന്നും എതിരല്ല. ഭാഷ്യകാരൻ വിശേഷിച്ചത് പ്രത്യേകമായി പറയുന്നു, ഞാൻ എന്തിനെയൊക്കെയാണോ നിഷേധിക്കുന്നത് അതിലെല്ലാമുള്ള സാധനാമാർഗത്തെ സ്വീകരിച്ചുകൊണ്ടാണ് നിഷേധിക്കുന്നത് എന്ന് ബ്രഹ്മസൂത്രത്തിലൊരു സന്ദർഭത്തിൽ ഭാഷ്യകാരൻ തന്നെ വ്യക്തമായി പറയുന്നു. എന്നാലും ആൾക്കാർ തലതിരിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. അദ്വൈതജനന എതിരാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും പല ആശ്രമങ്ങളിലും അദ്വൈതം പറയാനോ കേൾക്കാനോ അനുവദിക്കാറുമില്ല. പറയുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോകും എന്നും ഭയപ്പെട്ടിട്ട്, എന്തോ അപകടം പിടിച്ച കാര്യമാണ്. അങ്ങനെയും പലയിടത്തും ഉണ്ട്. എന്തിനു പലയിടത്തും പുസ്തകമേ വായിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ഒരു പുസ്തകവും വായിക്കാൻ പാടില്ല, തലതിരിഞ്ഞു പോകും, വഴിതെറ്റിപ്പോകും എന്ന് പറയുന്നത് വരെ എന്ന് പറയുന്ന സ്ഥലങ്ങൾ വരെയാണ്. ശ്രുതി അതല്ല. അതുകൊണ്ടാണ് ശ്രുതിയിൽ നിന്ന് പരമാചാര്യന്മാരുടെ വചനങ്ങളിൽ നിന്ന് നമ്മൾ നേരിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കണം. മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നെ അധ്യയനം ചെയ്യണം. അവിടെ നിന്ന് ആശയക്കുഴപ്പങ്ങളില്ല. ബ്രഹ്മസൂത്രത്തിലോ ഗീതയിലോ ശ്രുതികളിലോ നീ ആശയക്കുഴപ്പങ്ങളില്ല. അവിടെയെല്ലാം അധികാരഭേദമനുസരിച്ച് സർവവും നിർദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഞാനിത് ഇത്രയും വിശദീകരിച്ച കാരണം, ഇത്രയും തത്വം പറഞ്ഞതിന് ശേഷം പിന്നെന്താ ഒരു ഉപാസന? സമാധാനം വളരെ ലളിതമാണ്. തത്വം ഉപദേശിച്ചു, നിങ്ങൾ തത്വനിഷ്ഠനായോ, അതിനുവേണ്ടിട്ടാ ഉപദേശിച്ചു. കഥ ഏകും പോലെ കേട്ടുകൊണ്ടിരിക്കാനും തത്വനിഷ്ഠനായില്ലെങ്കിൽ എന്തോ ഒരു പോരായ്മയുണ്ട്. എന്തിന്റെയൊക്കെ പോരായ്മയുണ്ട്? അതൊക്കെ ചെയ്യുക. ഉപാസന ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുവേണ്ടിയിട്ട് വീണ്ടും അത് ഉപദേശിക്കുന്നു. ഇപ്പൊ ശ്രുതി, മഹാഗ്രന്ഥങ്ങൾ, മഹാചാര്യന്മാർ ആരും വഴിതെറ്റിക്കത്തില്ല. അജ്ഞന്മാരാണ് വഴിതെറ്റിക്കുന്നത്. തസ്മാത് വാ ഏതേ ദേവാ അതിതരാമിവ അന്യാൻ ദേവാൻ അന്യ അഗ്നിർവായു ഇന്ദ്രാ തേഹ്യേന നേദിഷ്ടം തസ്പൃശുഹു തേഹ്യേന പ്രഥമോ വിദാംസകാര ബ്രഹ്മേതി. ആ പസ്പൃശുഹു എന്ന് പറയുന്നത് പറയുമ്പം പലരും മിണ്ടാതിരുന്ന് കളയാണ്. ഈ ശല്യം വേണ്ടാന്ന് എല്ലാവരും ഒന്ന് ഉച്ചരിച്ച് പസ്പൃശുഹു. അങ്ങനെ പ്രയാസമുള്ളിടത്തും മിണ്ടാതിരുന്ന് കളയായിരുന്നു. തസ്മാത് വാ ഇന്ദ്രോ അതിതരാമിവ അന്യാൻ ദേവാൻ സഹ്യേന നേദിഷ്ടം തസ്പർശ സഹ്യേന പ്രഥമോ വിദാംസകാര ബ്രഹ്മേതി തസ്യേഷ ആദേശോ യദേത വിദ്യുതോ വ്യദ്യുത ആ ഇതി ന്യമീമിഷത് ആ ഇത്യതി ദൈവതം.